2019 ഒക്ടോബർ 23 ബുധനാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗവും രാജ്യസഭാ എംപിയുമായ ബിനോയ് വിശ്വം എഴുതിയ ലേഖനം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് 1925 കാൺപൂരിൽ. 1964 ഭിന്നിപ്പിന് ശേഷം സിപിഐ സിപിഎം ബന്ധങ്ങൾ ഏറ്റവും സുശക്തമായി തീർന്ന കാലഘട്ടമാണിത്. ദേശീയ സാർവദേശീയ സംഭവ വികാസങ്ങൾ വിലയിരുത്തുന്നതിൽ ഇരു പാർട്ടികളും തമ്മിൽ ഇത്രയേറെ താൽപര്യപ്പൊരുത്തമുണ്ടായ ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമല്ല ഇടതുപക്ഷ ശക്തികളെയാകെ സിപിഐ സിപിഎം ബന്ധങ്ങളിലെ ആ അടുപ്പം ആഹ്ലാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിൽ അസഹിഷ്ണുതയുള്ളവരും ഉണ്ടെന്ന് മറക്കേണ്ടതില്ല. ഇടതുപക്ഷ ആശയങ്ങളോട് പല കാരണങ്ങളാൽ വൈരം പുലർത്തുന്നവരാണ് അവർ. ഇപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കാൻ സിപിഎം തീരുമാനിച്ചപ്പോൾ അതിൽ കടന്നുപിടിച്ച് തർക്കങ്ങൾക്ക് വഴിമരുന്നിടാൻ സാധിക്കുമോ എന്നാണ് അക്കൂട്ടരുടെ ചിന്ത. ഈ വിഷയത്തിലടക്കം ചില കാര്യങ്ങളുടെ വിശദാംശങ്ങളിൽ സിപിഐക്കും സിപിഎമ്മിനുമിടയിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടെന്നത് രഹസ്യമല്ല. രണ്ട് പാർട്ടികളായി സിപിഐയും സിപിഎമ്മും തുടരുന്നിടത്തോളം കാലം അതുണ്ടാകുമെന്നതിലും അതിശയപ്പെടേണ്ടതില്ല. അത്തരം ചില കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുള്ളതുകൊണ്ടാണല്ലോ പാർട്ടികൾ ഇപ്പോഴും രണ്ടായി തുടരുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, യാതൊരുവിധ തർക്കത്തിന്റെയും പേരിൽ സിപിഐ സിപിഎം ബന്ധങ്ങൾ ശിഥിലമാകുമെന്നോ പാർട്ടികൾ തമ്മിൽ കലഹിച്ച് പിരിയുമെന്നോ ആരും വ്യാമോഹിക്കേണ്ടതില്ല. നാടിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കുമേലും അധ്വാനിക്കുന്ന ജനതയുടെ അവകാശങ്ങൾക്കുമേലും വർഗീയ ഫാസിസത്തിന്റെ കഴുകൻ ചിറക് വിരിച്ചു നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടുതൽ അർത്ഥപൂർണമായ ഐക്യം എന്നത് തന്നെയായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരുടെ മൌലിക മുദ്രാവാക്യം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ വർഷം സംബന്ധിച്ച് സിപിഐക്കും സിപിഎമ്മിനും വ്യത്യസ്ത സമീപനമുണ്ടായത് പെട്ടെന്നല്ല. പാർട്ടിയുടെ ഭിന്നിപ്പോളം പ്രായമുള്ള വ്യത്യസ്ത വീക്ഷണമാണിത്. ഭിന്നിപ്പിനു മുമ്പ് ഒന്നായിരുന്ന പാർട്ടിയിൽ തന്നെ രൂപീകരണ വർഷം സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കൊളോണിയൽ വാഴ്ചയ്ക്ക് കീഴിൽ നടന്ന നിരന്തര ആക്രമണങ്ങൾക്ക് നടുവിലൂടെയാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് നടന്നു നീങ്ങേണ്ടിയിരുന്നത്. മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന്റെ വിളികേട്ട് ചുവപ്പിന്റെ പാത തേടിയെത്തിയവരാണ് പ്രസ്ഥാനത്തിന്റെ ആദ്യ പതികരെല്ലാം. രാജ്യത്തിന്റെ പല കോണുകളിലും ചിലപ്പോൾ പുറത്തും സോഷ്യലിസത്തിന്റെ പാത പിൻപറ്റാൻ തയ്യാറായി വിപ്ലവകാരികളുടെ ചെറു ചെറു ഗ്രൂപ്പുകൾ ഉദയം കൊണ്ടു. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അതിന്റെ അപകടം മണത്തു. കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെ മുളയിലെ നുള്ളാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി പെഷവാർ, ലാഹോർ, കാൺപൂർ, മീററ്റ് എന്നിങ്ങനെ ഗൂഢാലോചന കേസുകൾ കെട്ടിച്ചമയ്ക്കപ്പെട്ടു. അത്തരം അടിച്ചമർത്തലുകളെ നേരിട്ടുകൊണ്ടുതന്നെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അജണ്ടയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം ആദ്യമായി എഴുതി ചേർത്തത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പുതിയ മുന്നേറ്റങ്ങൾക്ക് ഊർജ്ജം പകരാൻ ഏകീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകണമെന്ന ധാരണയോടെയാണ് 1925 ഡിസംബറിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാൺപൂരിൽ വച്ച് രൂപം കൊണ്ടത്. പാർട്ടി പിറന്ന തീയതിയെക്കുറിച്ച് വ്യത്യസ്ത ചിന്താഗതികൾ വച്ചുപുലർത്തിയവർ അപ്പോഴും ഒന്നായിരുന്ന പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് പാർട്ടിയിൽ ഏകീകൃതമായ വ്യക്തത ഉണ്ടാകാൻ നിമിത്തമായത് ഇന്തോനേഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കത്തായിരുന്നു. പല തീയതികൾ പറഞ്ഞു കേൾക്കുന്നതിൽ ഏതാണ് ശരിയെന്നായിരുന്നു ഇന്തോനേഷ്യൻ സഖാക്കൾക്ക് അറിയേണ്ടിയിരുന്നത്. ആശയക്കുഴപ്പങ്ങൾക്ക് വിരാമമിടാനും അവർക്ക് മറുപടി നൽകാനും വേണ്ടി 1959 ഓഗസ്റ്റ് 18 പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടി. അജയ് ഘോഷ്, ബി ടി രണദിവെ, പി സി ജോഷി, എം ബസവ പുന്നയ്യ, ഇസഡ് എ അഹമ്മദ്, എസ് എ ഡാങ്കെ, എ കെ ഗോപാലൻ എന്നിവരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിന്റെ മിനിറ്റ്സ് തയ്യാറാക്കിയത് ബസവ പുന്നയ്യയുടെ കൈപ്പടയിലായിരുന്നു. ആശയവിനിമയങ്ങൾക്കൊടുവിൽ സിപിഐ രൂപീകരണത്തിന്റെ തീയതി 1925 മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റേതെങ്കിലും തീയതി പ്രസ്തുത യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടതായി മിനിറ്റ്സിൽ കാണുന്നില്ല. ആ തീരുമാനപ്രകാരം 1959 ഓഗസ്റ്റ് 20 ഇന്തോനേഷ്യൻ പാർട്ടിക്ക് എഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിതമായത് 1925 ഡിസംബർ മാസത്തിലാണ്. അതിനുമുമ്പ് തന്നെ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തികളെന്ന നിലയിലും ചെറു ഗ്രൂപ്പുകളായും പ്രവർത്തിച്ചിരുന്നു. എന്നാൽ 1925 ഡിസംബറിൽ കാൺപൂരിൽ ചേർന്ന ഈ ഗ്രൂപ്പുകളുടെ പ്രതിനിധികളുടെ യോഗത്തിൽ വച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത്. കത്തെഴുതിയതും അതിലൊപ്പിട്ടതും സഖാവ് ബി ടി രണദിവെയായിരുന്നു. ഒന്നായിരുന്ന പാർട്ടിയിൽ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടുവെന്ന് പാർട്ടി രേഖകൾ വ്യക്തമാക്കുന്നു. 1960 ബംഗാൾ സംസ്ഥാന കൌൺസിൽ താഷ്കന്റ് യോഗത്തെ അടിസ്ഥാനമാക്കി 40th anniversary ആഘോഷിക്കാൻ തീരുമാനിച്ചപ്പോഴായിരുന്നു അത്. അന്ന് പാർട്ടിയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് EMS നമ്പൂതിരിപ്പാട് ആ തീരുമാനത്തോട് പ്രതികരിച്ചുകൊണ്ട് 1960 ജൂൺ 10 എഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നു. പാർട്ടി രൂപീകരണത്തിന്റെ 40th anniversary നമ്മൾ 1961 ആഘോഷിക്കണമെന്ന് നിങ്ങളുടെ സംസ്ഥാന കൌൺസിൽ പ്രമേയം പാസാക്കിയതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇക്കാര്യം സെക്രട്ടറിയേറ്റ് ചർച്ച ചെയ്യുകയും ഇത്തരം വിഷയങ്ങളിൽ നാഷണൽ കൌൺസിൽ അല്ലാതെ മറ്റൊരു ഘടകത്തിനും തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്തു. അതിനാൽ ഈ വിഷയം അടുത്ത നാഷണൽ കൌൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുന്നതാകും ഉചിതം. ഈ വിഷയത്തിൽ ദേശീയ സെക്രട്ടറിയേറ്റിനു വേണ്ടി 1963 ജൂൺ 5 എം.എൻ. ഗോവിന്ദൻ നായർ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിതമായത് 1925 ഡിസംബറിൽ കാൺപൂരിൽ ചേർന്ന യോഗത്തിൽ വച്ചാണെന്ന് ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിനു മുമ്പ് തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 7 കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു വന്നിരുന്നു. അവയ്ക്ക് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ നിന്ന് ഉപദേശങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിലുള്ള പാർട്ടി 1925 ഡിസംബറിൽ കാൺപൂരിൽ നടന്ന മുകളിൽ പറഞ്ഞ യോഗത്തിൽ വച്ചാണ് രൂപീകൃതമായത്. അതിൽ 500 പരം പ്രതിനിധികൾ പങ്കെടുത്തു. അതിൽ പ്രമുഖരായവർ കൽക്കട്ടയിൽ നിന്നുള്ള മുസാഫിർ അഹമ്മദ്, ബോംബെയിൽ നിന്നുള്ള എസ് വി ഖാട്ടെ, RS നിംകാർ, AB ബാഗർഘട്ട, ലാഹോറിൽ നിന്നുള്ള അബ്ദുൾ മജീദ്, മദ്രാസിൽ നിന്നുള്ള CK അയ്യങ്കാർ, ശിങ്കാരുവേലു ചെട്ടിയാർ എന്നിവരായിരുന്നു. 1925 ഡിസംബറിൽ യോഗം നടക്കുമ്പോൾ SA ഡാങ്കെ, ഷൌക്കത്ത് ഉസ്മാനി എന്നിവർ ജയിലിലായിരുന്നു. 1925 ഡിസംബർ 28 ചേർന്ന പാർട്ടി എക്സിക്യൂട്ടീവ് SV ഖാട്ടെയെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി തിരഞ്ഞെടുത്തു. ഇവയെല്ലാം 1964 മുമ്പ് പാർട്ടി ഒന്നായിരിക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ്. 1964 ഭിന്നിപ്പ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെയും ഇന്ത്യൻ വിപ്ലവത്തിന്റെയും താൽപര്യങ്ങളെ സംബന്ധിച്ച് നിർഭാഗ്യകരമായിരുന്നു. എന്നാൽ സോവിയറ്റ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ നടന്ന ആശയ സംഘട്ടനങ്ങളുടെ ഭാഗമായി അത് സംഭവിച്ചു. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളുടെ വസ്തുനിഷ്ഠ വിശകലനമാണ് മാർക്സിസത്തിന്റെ പ്രത്യയ ശാസ്ത്രവഴി. താഷ്കൻ യോഗത്തിന്റെ 100 വാർഷികത്തോടനുബന്ധിച്ച് എഴുതിയ ലേഖനത്തിൽ സീതാറാം യെച്ചൂരി ഈ മൌലിക സത്യം എടുത്തു പറയുന്നുണ്ട്. പാർട്ടി രൂപീകരണം സംബന്ധിച്ച് 1964 ശേഷം ഉയർന്നുവന്ന കാഴ്ചപ്പാടുകളും മാർക്സിസ്റ്റ് ചരിത്രാന്വേഷണത്തിന്റെ കണ്ണാടിയിലൂടെ വിലയിരുത്തപ്പെടാവുന്നതാണ്. അപ്പോൾ പരിഗണിക്കപ്പെടാവുന്ന ഒരു അടിസ്ഥാന പ്രശ്നം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ഇന്ത്യയിലോ വിദേശത്തോ എന്നതായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിദേശിയെന്ന് മുദ്രകുത്താൻ ശത്രുവർഗം എന്നും നടത്തിവരുന്ന കുത്സിത ശ്രമങ്ങളും ഇത്തരുണത്തിൽ മറക്കാവുന്നതല്ല. താഷ്കൻ യോഗത്തിൽ പങ്കെടുത്ത 7 പേരിൽ 2 പേർ വിപ്ലവങ്ങളിൽ ആകൃഷ്ടരായ 2 വിദേശികളായിരുന്നു എന്നത് ശത്രുക്കൾ പ്രചാരണ ആയുധമാക്കിയേക്കാം. എന്നാൽ അതുകൊണ്ട് താഷ്കൻ യോഗത്തിന്റെ ചരിത്ര പ്രാധാന്യം കുറയുന്നില്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിനായി 1925 ഡിസംബറിൽ കാൺപൂരിൽ ചേർന്ന യോഗം പൊടുന്നനെ പൊട്ടിവീണതല്ല. അതിൽ രാജ്യത്ത് പ്രവർത്തിച്ചു വന്ന 7 കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾക്കൊപ്പം താഷ്കൻഡിൽ രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പും മഹത്തായ പങ്കാണ് വഹിച്ചത്. ആ പങ്കിനെ മാനിച്ചുകൊണ്ടായിരിക്കണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജന്മശതാബ്ദി 2025 ആഘോഷിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് ഐക്യമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ചർച്ച ചെയ്യേണ്ട ആശയ രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങളോടൊപ്പം ഈ ചരിത്ര വിഷയവും മുൻവിധി കൂടാതെ കൈകാര്യം ചെയ്യപ്പെടട്ടെ. ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ള അവസരമായി ആ അന്വേഷണം വളരണം. CPIക്കും CPMനും ഇവ രണ്ടിലും പെടാത്ത കമ്മ്യൂണിസ്റ്റുകാർക്കും മറ്റു പുരോഗമന ശക്തികൾക്കും സഹായകമായ തരത്തിൽ ഈ ചർച്ച ശക്തിപ്പെടട്ടെ.